സ്നേഹമുള്ളവരെ, ദൈവസഹായം പിള്ളയുടെ ജീവചരിത്രത്തിന്റെ സംക്ഷിപ്ത രൂപം പ്രദാനം ചെയ്യുന്ന ഈ കാസറ്റ് അനേകായിരങ്ങൾക്ക് വിശ്വാസ വളർച്ചയ്ക്കും രക്ഷയ്ക്കും ഇടയാകട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുന്നു.
ദൈവത്തിന്റെ വഴി പിന്തുടർന്ന് 1752 ജനുവരി 14 തീയതി തന്റെ ജീവൻ ബലിയാക്കി ഈ മണ്ണിൽ ആദ്യത്തെ വേദസാക്ഷിയായ ദൈവസേവകൻ ദേവസഹായം. പത്മനാഭപുരം തലസ്ഥാന നഗരമാക്കിയിരുന്ന തിരുവിതാംകൂർ സംസ്ഥാനത്തിൽ പച്ചപച്ചയായി പരന്നുകിടക്കുന്ന പാടത്തിന്റെ പുറത്തായി സ്ഥിതി ചെയ്യുന്ന നട്ടാളം എന്നറിയപ്പെടുന്ന ചെറുഗ്രാമത്തിൽ ദേവകിയമ്മ വാസുദേവൻ നമ്പൂതിരി ദമ്പതികൾക്ക് 1712 വർഷം ഏപ്രിൽ 23 ദിവസം പിറന്നവനാണ് നീലകണ്ഠൻ പിള്ള. ഇവർക്ക് ലക്ഷ്മിക്കുട്ടി എന്നു പേരുള്ള ഒരു പുത്രിയും പിറന്നു. നീലകണ്ഠൻ പിറന്ന കാലത്ത് രവിവർമ്മ രാജാവാണ് രാജ്യം ഭരിച്ചിരുന്നത്. പുണ്യകരകണ്ഠ പുത്തപ്പൻ നീലകണ്ഠൻ പിള്ളയുടെ ഗുരുവായിരുന്നു. നീലകണ്ഠൻ പിള്ള വളർന്നു വന്ന കാലങ്ങളിൽ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും ഒഴികെ വേറെ വർഗത്തിൽപ്പെട്ടവരെ വിദ്യാഭ്യാസം ചെയ്യുവാൻ രാജാവ് അനുവദിച്ചിരുന്നില്ല. താഴ്ന്ന ജാതിക്കാർ മുട്ടിനു താഴെ മുണ്ടുടുക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ മേൽമുണ്ടിടാൻ പാടില്ല, ഓടിട്ട വീട്ടിൽ ഇരിക്കാൻ പാടില്ല. നീലകണ്ഠൻ പിള്ളയുടെ ഗുരു രാജാവിന്റെ ഭണ്ഡാരപാളയം മുഴുവനും അധികാരിയായി പണി ചെയ്തു വന്നു. നീലകണ്ഠൻ പിള്ളയുടെ അമ്മായിയപ്പൻ തലസ്ഥാന നഗരത്തിന്റെ അടുത്തുള്ള വരകോട് കരകണ്ഠനാർ വിദ്യാലയത്തിൽ അധ്യാപകനായിരുന്നു. ആരംഭ ദിവസങ്ങളിൽ പനയോലയിൽ നാരായം കൊണ്ട് എഴുത്തു പഠിച്ചു. പല നാളുകൾക്ക് ശേഷം തമിഴ്, മലയാളം, വടക്കൻ ഭാഷകൾ, വേദാന്തം, സാഹിത്യം, മർമ്മശാസ്ത്രം, യുദ്ധപരിശീലനം മുതലായവയും പഠിച്ചു. നീലകണ്ഠൻ പിള്ള സർവ്വഗുണങ്ങൾ നിറഞ്ഞവനായി വളർന്നു വന്നു. അതിനാൽ അദ്ദേഹത്തെ പഠിപ്പിച്ചവർ അദ്ദേഹത്തെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. 1545 വർഷം സേവ്യർ പുണ്യവാൻ തിരുവിതാംകൂർ നഗരത്തിൽ താമസിച്ച് വചനം പ്രഘോഷിച്ചു വന്ന വഴികൾ പോർച്ചുഗീസ് നാട്ടിലുള്ള സെമിനാരികളിൽ പരിശീലിപ്പിച്ചു പോന്നു. ഇത് തന്റെ വിദ്യാർത്ഥികളോട് മുത്തപ്പർ വിസ്തരിച്ച് വിവരിച്ചു. ആ പ്രബോധനങ്ങളാൽ കുട്ടികൾ കൈവശമാക്കിയ ദൈവജ്ഞാനം നീലകണ്ഠൻ പിള്ളയിലും കാണപ്പെട്ടു. അന്ന് മരുതംകുളങ്കര കുടുംബത്തിൽ ധാരാളം സ്വത്തും നിലങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഉത്തരവാദിത്വപ്പെട്ടവർ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ വഴി നടത്തിയിരുന്നു. അക്കാലത്തെ അറിവിൻപടി നീലകണ്ഠൻ പിള്ള വലിയ വിദ്യാഭ്യാസവും പാണ്ഡിത്യവും ആർജിച്ചവനായിരുന്നു. അതുകൊണ്ട് നായർ സമുദായത്തിൽ നീലകണ്ഠൻ പിള്ളയ്ക്ക് ധാരാളം ബഹുമാനവും ഉണ്ടായി. ഇതിനാൽ അദ്ദേഹത്തെ സ്നേഹനായകൻ, ധർമ്മയാലൻ എന്നെല്ലാം വിളിച്ചു വന്നു. നീലകണ്ഠൻ പിള്ളയുടെ കഴിവുകൾ കാരണം മാതാപിതാക്കളും ഏറെ സന്തോഷിച്ചു. അവസാനം തിരുവിതാംകൂടിന്റെ കിഴക്കു ഭാഗത്തുള്ള അമരാവതി കുളത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മേക്കോട് കുടുംബത്തിൽപ്പെട്ട ഭാർഗവിയമ്മ എന്ന പെൺകുട്ടിയെ ചോദിച്ചു വച്ച് കല്യാണക്കുറി എഴുതി. നീലകണ്ഠൻ പിള്ളയ്ക്ക് വിദ്യാഭ്യാസം നൽകിയ തന്റെ ഗുരുകരെ കണ്ട മുത്തപ്പന് മേളങ്ങൾ മുഴക്കി മര്യാദ ചെലുത്തി അധ്യാപകർ വാളും സമ്മാനവും കൊടുത്ത് ആശീർവദിച്ചു. എല്ലാവരും ചേർന്ന് പ്രദക്ഷിണം വെച്ച് പെണ്ണിന്റെ വീട്ടിൽ വന്നു. മതരീതിയിൽ കല്യാണം നടന്നു. 1741 കുളച്ചൽ യുദ്ധം നടന്നു. ആയിരക്കണക്കിന് കടലോര അധ്യാപക ഗ്രൂപ്പുകൾ കുളച്ചൽ യുദ്ധത്തിൽ പങ്കുകൊണ്ടു. 1741 ജൂൺ 30 തീയതി കുളച്ചലിൽ നടന്ന യുദ്ധത്തിൽ ഡച്ചു പടനായകനായ ഡിലനായി തോൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തെ ജയിലിലടച്ചു. ഡിലനായിക്കിന്റെ സത്യസന്ധതയും ബുദ്ധി സാമർത്ഥ്യവും മനസ്സിലാക്കിയ രാജാവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ നവീനപ്പെടുത്തി വലിയ പടനായകനായി. ബെൽജിയം നാട്ടിൽ ഉത്തമ കത്തോലിക്ക മാതാപിതാക്കളുടെ മകനായി 1714 വർഷം എസ്താക്യൂസ് ബെനഡിക്ട് ഡിലനായി പിറന്നു. ഇവൻ പിന്നീട് തിരുവിതാംകൂർ നാടിന്റെ സൈന്യത്തെ വിദേശ സൈന്യങ്ങളുടെ രീതിയിൽ നവീകരിച്ചു. ഈ പണിക്ക് രാജാവിന്റെ കാര്യകാരനായ നീലകണ്ഠൻ പിള്ളയും അവരുടെ സ്നേഹിതനായ തൊമ്മ തിരുമുത്തു ആശാനും മറ്റ് പല ചെറിയ രാജാക്കന്മാരും തോളോട് തോൾ ചേർന്ന് നിന്ന് സഹായിച്ചു. നാട് പുരോഗതിയുടെ വഴിയിൽ കൊണ്ടുചെല്ലുവാൻ അവർ സേവനം ചെയ്തു. അതിനാൽ ദിലനായിക്ക് ഉദയഗിരി കോട്ടയിൽ ഒരു പള്ളി പണിതു. ആ പള്ളിയിൽ ഒരു ഈശോസഭാ പുരോഹിതനെ രാജാവ് നിയമിച്ചു. ഇങ്ങനെ 37 വർഷങ്ങൾ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത ദിലനായിക്ക് 1777 തക്കല ഉദയഗിരി മാളികയിൽ വെച്ച് മരണമടഞ്ഞു. ഉദയഗിരി കോട്ടയ്ക്കുള്ളിലുള്ള പള്ളിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കപ്പെട്ടു. അതേ സ്ഥലത്ത് അവരുടെ ഭാര്യയെയും കുട്ടികളെയും പുരോഹിതനെയും പിന്നീട് സംസ്കരിച്ചു. അവരുടെ കല്ലറകളും അവിടെ നമുക്ക് കാണാം. ഉദയഗിരിയിൽ 4 കോട്ടകൾ കെട്ടുവാൻ രാജാവ് അനുവാദവും നിലവും നൽകി. 1744 വർഷം ഈ കോട്ടയുടെ പണി അവസാനിച്ചു. ഈ കോട്ട കെട്ടുവാൻ പല പണികൾ നീലകണ്ഠൻ പിള്ളയുടെ മേൽനോട്ടത്തിൽ ചെയ്തിരുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ പീരങ്കി ഉണ്ടകളും തോക്കുകളും ക്രമീകരിച്ചിരുന്നു. അന്നുപയോഗിച്ചിരുന്ന ആലയടുപ്പുകൾ ഇന്നും നശിക്കാത്ത അവസ്ഥയിൽ ഉദയഗിരി കോട്ടയിലുണ്ട്. വലിയ പണക്കാരനായ നീലകണ്ഠൻ പിള്ള കാലക്രമേണ ദിലനായിക്കിന്റെ ഉറ്റമിത്രമായി. ഒരു ദിവസം തനിക്ക് നട്ടാലം മരുതകുളങ്ങര കുടുംബത്തിലുണ്ടായ ദുഃഖങ്ങളെ നീലകണ്ഠൻ പിള്ള ദിലനായിക്കിനോട് പറഞ്ഞു. ഒരു ദിവസം നീലകണ്ഠൻ പിള്ള ഉദയഗിരി കോട്ടയ്ക്കുള്ളിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അസാധാരണമായി സങ്കടത്തിൽ കാണപ്പെട്ടപ്പോൾ കോട്ടയുടെ ദളപതിയായ ദിലനായിക്ക് അദ്ദേഹത്തോട്,
"നിങ്ങൾ സങ്കടപ്പെടാൻ കാരണമെന്താണ്?"
എന്ന് ചോദിച്ചു. കുടുംബത്തിൽ നടന്ന ദുഃഖ സംഭവങ്ങളെ സങ്കടപ്പെട്ട മുഖത്തോടുകൂടെ നീലകണ്ഠൻ പിള്ള വിവരിച്ചു. അവരുടെ മനമുടഞ്ഞ വാക്കുകൾ കേട്ട് മനസ്സലിഞ്ഞ് നീലകണ്ഠൻ പിള്ളയുടെ അവസ്ഥ മനസ്സിലാക്കി ദിലനായിക്ക് അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്ന വാക്കുകൾ പറഞ്ഞ് സമാധാനപ്പെടുത്തി.
"സഹോദര, നശിച്ചു പോകുന്ന ഭൂമിയിലുള്ള സുഖത്തിനു വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ഉറക്കത്തിൽ സ്വപ്നം പോലെയാണ് ഈ ലോക ജീവിതം. ലോകം മുഴുവനും തനതാക്കിക്കൊണ്ടാലും തന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? നിത്യസന്തോഷം ആത്മാവ് കൊണ്ട് അനുഭവിക്കാൻ നാം ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടു."
ഇങ്ങനെയുള്ള സുവിശേഷ സത്യങ്ങളാൽ ദിലനായിക്ക് അദ്ദേഹത്തിന് ആശ്വാസം പകർന്നു. ദിലനായിക്ക് നീലകണ്ഠൻ പിള്ളയോട് ബൈബിളിലുള്ള ജോബിന്റെ ജീവിതകഥ വിവരിച്ചു കൊടുത്തു.
"എത്ര നഷ്ടങ്ങൾ വന്നപ്പോഴും ജോബ് ദൈവം തന്നു, അവിടുന്ന് എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ദൈവത്തെ സ്തുതിച്ചു. ഇങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി ദൈവത്തിങ്കൽ ജ്ഞാനവും ശക്തിയുമുണ്ട്. അവിടുന്ന് ഇടിച്ചാൽ കട്ടിപ്പണി ചെയ്യുവാൻ ആർക്കും പറ്റില്ല. അവൻ മനുഷ്യനെ ജയിലിൽ വച്ചാൽ വിടുവിക്കുവാൻ ആർക്കും സാധ്യമല്ല. ന്യായാധിപരെ മന്ദബുദ്ധികൾ എന്ന് തെളിവുപ്പെടുത്തി."
ഇതു കാരണം നീലകണ്ഠൻ പിള്ള യേശുവിന്റെ ചരിത്രം പഠിച്ചു. കാൽവരി പീഡനങ്ങളും അതിന്റെ പരിശുദ്ധ തത്വങ്ങളും മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് നീലകണ്ഠൻ പിള്ളയുടെ മനസ്സുകണ്ട് സംതൃപ്തി അടഞ്ഞു. ഇവയെല്ലാം കാരണം അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. നീലകണ്ഠൻ പിള്ള ദൈവത്തിന്റെ പ്രവൃത്തിയും മനുഷ്യന്റെ അന്ത്യവും മനസ്സിലാക്കി. മനസ്സിലാക്കാൻ പറ്റാത്തത് ദിലനായിക്കിനോടും പത്മനാഭപുരത്തിൽ ജീവിച്ചിരുന്ന പീറ്റർ പെരിയോറസ് എന്ന ഈശോസഭാ വൈദികനോടും ചോദിച്ചു മനസ്സിലാക്കി. ഒരു ദിവസം നീലകണ്ഠപ്പിള്ള ദിലനായിക്കിനെ നോക്കി, "സഹോദര, ഞാൻ ശരിയായ വിധത്തിൽ ദൈവത്തെ മനസ്സിലാക്കി. ആ നിത്യമായ വഴിയിൽ എന്നെയും ചേർക്കൂ" എന്ന് പറഞ്ഞു. ദിലനായി മറുപടിയായി പറഞ്ഞു,
"പ്രിയ സഹോദര, വിളിക്കപ്പെട്ടവർ പലർ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചിലർ. നിന്നെ ദൈവം തിരഞ്ഞെടുത്തതായി ഞാൻ വിശ്വസിക്കുന്നു."
ഇതു കേട്ട നീലകണ്ഠപ്പിള്ളയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു. ദിലനായിക്ക് ഒരെഴുത്തെഴുതി നീലകണ്ഠപ്പിള്ളയ്ക്ക് കൊടുത്ത് അദ്ദേഹത്തെ വടക്കൻ കുളത്തിന് പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട ജോൺ പുട്ടാരി എന്നറിയപ്പെടുന്ന പരംജ്യോതി നഗർ സ്വാമികൾ അവിടെ 16 ഇടവക കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. നീലകണ്ഠപ്പിള്ള പത്മനാഭപുരത്തു നിന്ന് വടക്കൻ കുളത്തിലേക്ക് 33 കിലോമീറ്റർ ദൂരം നടന്നു. വടക്കൻകുളത്ത് ചെന്ന് നീലകണ്ഠൻ പിള്ള ഇടവക പുരോഹിതനായ കുട്ടാരി അച്ഛന്റെ അടുക്കൽ എഴുത്തുകൊടുത്തു. നീലകണ്ഠൻ പിള്ള രാജകുടുംബത്തിൽ ചേർന്നവർ എന്നതിനാൽ നീലകണ്ഠപിള്ളയുടെ വിശ്വാസത്തെ പല രീതിയിൽ പരീക്ഷിച്ചറിഞ്ഞു കുട്ടാരി പുരോഹിതൻ. പുരോഹിതന്മാരെ സമ്മതിപ്പിക്കുവാൻ നീലകണ്ഠപിള്ള വളരെയേറെ കഷ്ടപ്പെട്ടു. വടക്കൻകുളം ജ്ഞാനപ്രകാശം എന്നുപേരുള്ള കപ്പ്യാരെ അനുകരിച്ച് 40 ദിവസങ്ങൾ പട്ടാപുരം എന്ന നാട്ടിൽ ചെന്ന് പ്രാർത്ഥനകൾ പഠിച്ച് ഉപവാസമിരുന്നു. പിന്നെ താൻ, മാതാപിതാക്കൾ, സ്വന്തം ബന്ധുക്കൾ, പദവികൾ എല്ലാം ഉപയോഗിച്ച് എന്റെ വിശ്വാസത്തിനു വേണ്ടി യേശുവിൻ കുരിശിൻ വഴിയെയും പിന്തുടരും, എന്നെ തിരുസഭയിൽ ചേർക്കണം എന്നപേക്ഷിച്ചു. വടക്കൻകുളത്തിലെ പ്രഥമ ക്രിസ്ത്യാനിയായ ജ്ഞാനപ്രകാശം കപ്പ്യാർ നീലകണ്ഠപിള്ളയുടെ തലതൊട്ടപ്പനായി. നീലകണ്ഠപിള്ളയുടെ ജ്ഞാനസ്നാനം ഭംഗിയായി നടന്നു. കപ്പ്യാർ നീലകണ്ഠപിള്ളയ്ക്ക് ദൈവത്തിൻ സഹായം എന്നർത്ഥമുള്ള ലാസർ എന്ന് പേരിട്ടു. അങ്ങനെ അദ്ദേഹം ദൈവസഹായമായി. 1745 മെയ് മാസം 17 തീയതി ദൈവസഹായത്തിന് ജ്ഞാനസ്നാനം ലഭിച്ച ദിവസമാണ്. ദൈവസഹായത്തിന് വരാൻ പോകുന്ന കഷ്ടതകളെ അന്ന് തന്നെ കുട്ടാരി പുരോഹിതൻ തെളിച്ചു പറഞ്ഞു. ദൈവസഹായം ജ്ഞാനസ്നാന വെളിച്ചം ലഭിച്ചതിനെ പറ്റി തന്റെ ഭാര്യയോട് എടുത്തു പറഞ്ഞു. തന്റെ ഭാര്യയെയും ക്രിസ്തുമതത്തിൽ ചേരുവാൻ അദ്ദേഹം നിർബന്ധിച്ചു. ഭാര്യ ആദ്യം സംശയിച്ചുവെങ്കിലും പിന്നീട് വിശ്വാസം സ്വീകരിച്ചു. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ഭാർഗവി അമ്മയും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഇതുകാരണം അവർക്ക് ത്രേസ്യാമ എന്ന അർത്ഥത്തിൽ ജ്ഞാനപ്പൂ എന്ന് പേരു നൽകി. ഉയർന്ന ജാതിക്കാർ ക്രിസ്തുമതത്തെ സ്വീകരിച്ച 18 നൂറ്റാണ്ടിൽ തന്നെയാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടത്. ദൈവസഹായം അവരുടെ ഇടയിൽ ക്രൈസ്തവ മതത്തെപ്പറ്റി ബോധ്യമുണ്ടാക്കി. ഇതറിഞ്ഞ രാമയ്യൻ ദളവ ക്രിസ്ത്യാനികളെ പഴിക്കുകയും അവരുടെ പുതിയ തലവനായ ദൈവസഹായത്തെ വധിക്കുവാൻ രാജാവിന്റെ അനുമതി വാങ്ങിക്കുകയും ചെയ്തു. സിംഗാരം എന്ന പേരിൽ ഒരു അധികാരി ഉണ്ടായിരുന്നു. ഇദ്ദേഹം രാമയ്യൻ ദളവയുടെ വിശ്വസ്തനായിരുന്നു. ഇദ്ദേഹം ദളവയോട് ദൈവസഹായത്തെപ്പറ്റി പല നുണകളും പറഞ്ഞുകൊടുത്തു. ആ ദിവസങ്ങളിൽ രാജാവ് അനേകം ക്ഷേമ പദ്ധതികൾ നിലവിൽ കൊണ്ടുവന്നു. തന്മൂലം 2 അണക്കെട്ടുകൾ നിർമ്മിച്ചു. ഈ ദിവസങ്ങളിൽ രാജാവിന്റെ അടുത്ത സെക്രട്ടറിയായി ദൈവസഹായം പണി ചെയ്തു വന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി ദൈവസഹായം ഏറെ അധ്വാനിച്ചു. ഭൂമിയിൽ എന്തും സഹിക്കുവാനുള്ള മനപക്വത നേടിയ ദൈവസഹായത്തിന് പങ്കാളിയുടെ സഹായവും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ആശ്വാസം നൽകി. ദൈവസഹായത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രബോധനങ്ങളാലും ഉപവാസത്താലും 3000 ജനങ്ങൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ഒരു തവണ ദൈവസഹായം കുടുംബകാര്യത്തിൽ പങ്കെടുക്കാതെ പോയതിനെ തുടർന്ന് സ്വന്തക്കാരും ബന്ധുക്കളും ഏറെ ദുഃഖിച്ചു. അവരുടെ ഹൃദയമിടിപ്പ് നിന്നുപോയതുപോലെയായിരുന്നു. പിന്നെ നട്ടാളം വീട്ടിൽ വയസ്സായ ഒരാൾ മരിച്ചു. ആ വിപത്തിന്റെ കാരണം നീലകണ്ഠനാണ് എന്ന് കുറ്റപ്പെടുത്തി അവരെ കുടുംബത്തിൽ നിന്നും പുറത്താക്കി. പിന്നെയും നമ്പൂതിരികൾ ദേവസഹായത്തെ വധിക്കുവാനായി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ദളവ ദേവസഹായം രാജാവിനെയും കൂടി ദ്രോഹം ചെയ്യുന്നു എന്ന് വഴി ചുമത്തി. ദേവസഹായം ഒന്നിലും ഭയപ്പെടാതെ തന്റെ സൽക്കർമ്മങ്ങൾ ചെയ്തു പോന്നു. ഇത് കണ്ട് കോപം പൂണ്ട ദളവായും നമ്പൂതിരിമാരും ദേവസഹായത്തെയും ക്രിസ്ത്യാനികളെയും നാടുകടത്തുന്നതിന് ആജ്ഞാപിച്ചു. അതിന് മറുപടിയായി തന്നെ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, ക്രിസ്ത്യാനികളെ ഒന്നും ചെയ്യരുത് എന്ന് അദ്ദേഹം അപേക്ഷിച്ചു. പക്ഷേ തന്റെ ആത്മാവ് ദൈവത്തിനുള്ളതാണ് എന്ന് തീർത്തും അദ്ദേഹം പറഞ്ഞു. തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി വീട്ടിൽ പോയി വരുവാനുള്ള അനുവാദത്തിനായി അദ്ദേഹം അപേക്ഷിച്ചു. അപ്പോൾ ദിലനായിക്ക് ദേവസഹായത്തിന്റെ ദുഃഖാവസ്ഥ കണ്ട് ഏറെ വിഷമിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ കാത്തുപാലിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. മൈത്രിയും സഹോദര സ്നേഹവും നിറഞ്ഞ മനസ്സാലെ ദിലനായിക്ക് ദേവസഹായത്തെ ആലിംഗനം ചെയ്തു. എന്നിരിക്കലും ദൈവസഹായത്തിനോട് രാജാവിനും മറ്റു പല അധികാരികൾക്കുമുണ്ടായ വൈരാഗ്യം അവസാനിച്ചില്ല. ഒരു ദിവസം ദിലനായിക്കും മറ്റു മിത്രങ്ങളും ദേവസഹായത്തിന്റെ വീട്ടിൽ വന്നു. ദേവസഹായത്തിനോട് ഉറച്ച വിശ്വാസം കാണിക്കുവാനുള്ള നേരമെടുത്തുവന്നു. എപ്പോഴും യേശുവിന്റെ സ്ലീഹൻ എങ്ങനെയായിരിക്കണം എന്ന് ദിലനായിക്ക് വിവരിച്ചു. യേശുവിന്മേൽ വച്ചിരുന്ന ഉയർന്ന വിശ്വാസത്തിന് സാക്ഷിയായി മരിക്കുവാൻ തയ്യാറെന്ന് ദേവസഹായം പ്രഖ്യാപിച്ചു. പിന്നീട് അവിടെ നിന്നും തിരിച്ച് കോട്ടയുടെ അരികെയുള്ള പരലോക മാതാവിന്റെ ദേവാലയത്തിലേക്ക് ഇരുവരും പോയി. അവിടെ ബഹുമാനപ്പെട്ട പീറ്റർ പറയറോസ് എന്ന ഈശോസഭാ വൈദികൻ ദേവസഹായത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുമ്പസാരം കേട്ട് ദിവ്യകാരുണ്യം നൽകി. അവിടെ നിന്ന് വീട്ടിൽ പോയി തന്റെ രാജകീയ സേവകന്റെ വസ്ത്രം അദ്ദേഹം അഴിച്ചു മാറ്റി. ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ ഒരു കുറ്റക്കാരൻ എന്നതുപോലെ അദ്ദേഹം കാണപ്പെട്ടു. അവിടെ നിന്ന് അദ്ദേഹത്തെ അരമനയിലേക്ക് കൊണ്ടുവന്നു. രാജകൊട്ടാരത്തിൽ ദേവസഹായത്തിന്റെ മേൽ ഒന്നൊന്നായി അനേകം കുറ്റങ്ങൾ ചുമത്തി പല തടവറകളിലായി അടയ്ക്കപ്പെട്ടു. എത്ര പ്രതിസന്ധികൾ വന്നപ്പോഴും ദൈവം തന്റെ കൂടെ ഉള്ളതായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈശോയുടെ ദിവ്യ അനുഗ്രഹം ലഭിക്കുവാനായി നിരന്തരം പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികൾക്ക് ധാരാളം മർദ്ദനങ്ങൾ നേരിടേണ്ടി വരുന്നല്ലോ എന്നോർത്ത് അദ്ദേഹം അതീവ വ്യാകുലനായി. പ്രപഞ്ചശക്തികളെ കീഴടക്കുവാനുള്ള വരം വേഗം ദൈവം അദ്ദേഹത്തിന് നൽകി. എന്നെ ദൈവം ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സ്വീകരിച്ചല്ലോ എന്നോർത്ത് അദ്ദേഹം സർവശക്തനായ ദൈവത്തോട് നന്ദി പ്രകാശിപ്പിച്ചു. കണ്ണുമൂടി കൈകൂപ്പി ദൈവത്തെ ധ്യാനിക്കുമ്പോൾ കാവൽക്കാർ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ മരക്കട്ട പോലെ നിശ്ചലനായിരുന്നു. സേവകന്മാർ എന്തു ചെയ്താലും അദ്ദേഹം അറിയാറില്ല. ഒരു ദിവസം അദ്ദേഹം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി. ഓ എന്റെ രക്ഷകനായ ദൈവമേ, കരുണാസാഗരമായ പിതാവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ നീരാടുവാൻ ഒന്നുമല്ലാത്ത എന്നെ നീ തെരഞ്ഞെടുത്തുവല്ലോ. ഈ നിത്യജീവനെ മനസ്സിലാകാത്ത സഹോദരന്മാർ എന്നെ പരിഹസിക്കുന്നു. ശക്തനായ യേശുവേ, മനുഷ്യരുടെ ബുദ്ധിയില്ലായ്മയെ നന്നായി അറിയുന്ന തമ്പുരാനെ, നീ കാൽവരിയുടെ കുരിശിന്മേൽ കാണിച്ച ത്യാഗം അങ്ങയുടെ ദയയ്ക്ക് സാക്ഷ്യമല്ലോ. അങ്ങയുടെ കാരുണ്യത്തിന് ഭൂമിയിൽ വാഴുന്ന ഞങ്ങൾ അങ്ങയ്ക്ക് തക്ക പ്രതിഫലം തരുവാൻ പറ്റുമോ? വസന്തകാലത്തെ തെന്നലിൽ ഒഴുകിവരുന്ന പരിമളത്തിലൂടെ ഉദിച്ചുവരുന്ന പ്രഭാതത്തിലെ റോസാപുഷ്പം പോലെയുള്ള പരിശുദ്ധ ഹൃദയം എനിക്ക് അങ്ങ് തന്നുവല്ലോ. അതിനെ ഞാൻ അങ്ങയുടെ പാദത്തിൻകൽ സമർപ്പിക്കുന്നു. പരിശുദ്ധമായ മിന്നലിൽ വരുന്ന ശോഭയാൽ മധുരമായ പാട്ടെഴുതി ഞാൻ അങ്ങയെ സ്തുതിക്കും. അത് അങ്ങയുടെ മുന്നിൽ ഒന്നും തന്നെയല്ല എന്നെനിക്കറിയാം. നന്മ നിറഞ്ഞ മറിയത്തിന്റെ തിരുകൈകളാൽ താരാട്ടപ്പെട്ട സർവശക്തനായ ഉണ്ണീശോയെ, അങ്ങയുടെ മുഖപ്രസാദത്തിനാൽ ഞാൻ പുഞ്ചിരിക്കുവാൻ എന്റെ ഹൃദയത്തിൽ വരൂ. മനോവേദന നിറഞ്ഞ ശരീരപീഡകൾ ഞാൻ അനുഭവിക്കുന്നു. എപ്പോഴും മരണനേരത്തിലും എനിക്ക് മനസമാധാനം തരണമേ. ബന്ധുമിത്രാദികൾ എന്നെ തടവിലടച്ച് ശിക്ഷിച്ചു. ദൈവമേ, അങ്ങേക്കു വേണ്ടി ഞാൻ എങ്ങനെ ക്ഷമിക്കണം എന്ന് എനിക്ക് പഠിപ്പിച്ചു തരണമേ. എന്നെ അങ്ങയുടെ ജ്ഞാനം നൽകി കാത്തുപരിപാലിക്കൂ. അങ്ങയെപ്പറ്റി ഒന്നും അറിയാത്ത, അറിയുവാൻ ഇഷ്ടമില്ലാത്ത ഇവർ ദൈവത്തെ അറിയുവാൻ സഹായിക്കൂ. ത്രിയേക ദൈവമേ, ഞങ്ങൾക്കെല്ലാവർക്കും നിത്യശാന്തി നൽകണമേ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവംകോട്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, തിരുവനന്തപുരം, ചിറയിൻകീട് എന്നീ താലൂക്ക് അധികാരികൾ അവരവരുടെ ഇഷ്ടപ്രകാരം ശിക്ഷിക്കുവാൻ തുടങ്ങി. പിന്നീട് എല്ലാവരും പേടിച്ചു വിറയ്ക്കുന്ന വിധത്തിൽ ദേവസഹായത്തിന്റെ കഴുത്തിൽ എരിക്കിനില കൊണ്ട് മാലയുണ്ടാക്കി കുളിമേക്കാട്ടിൽ കൊണ്ടുപോയി തലവെട്ടുവാൻ രാജാവ് ഉത്തരവിട്ടു. ഏതു വിധത്തിലുള്ള പീഡയും സഹിക്കുന്നതിനുള്ള മനപക്വത ദേവസഹായത്തിൽ അടങ്ങിയിരുന്നു. ഒരു രക്തസാക്ഷിയുടെ മനപക്വത തമ്പുരാൻ അദ്ദേഹത്തിനു നൽകി. വീണ്ടും ദൈവത്തിന്റെ കൂടെ പുതിയതായി ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞ ഉയർന്ന ജാതിക്കാരുടെ തലയും വെട്ടുവാൻ ചെണ്ടകൊട്ടി വിളംബരം ചെയ്തു. ദേവസഹായത്തിന് അടുത്ത ദിവസം രാജാവ് മരണശിക്ഷ നൽകി. അതിന്റെ കൂടെ നേമത്തിനടുത്ത് ചേരനാട് തിരുസഭയിലുള്ള ഉൾനാട് ക്രിസ്ത്യാനികളെയും സത്യമതത്തിൽ നിന്ന് മാറുവാൻ ഉത്തരവിട്ടു. എല്ലാ സമയവും യാതൊരു ചാഞ്ചല്യവുമില്ലാതെ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരുന്നു ദേവസഹായം. ജയിൽവാസം അദ്ദേഹത്തിന് ദൈവസ്തുതിയും ഉപവാസവുമായിരുന്നു. ദേവസഹായം ഈശോയുടെ പീഡകളോർത്ത് മനഃശാന്തി കൈക്കൊണ്ടിരുന്നു. ഇതു കണ്ട് സേവകന്മാർ മണവാളനെ പോലെ കല്യാണ പന്തലിലേക്ക് ചിരിക്കുന്ന മുഖത്തോടെ നടക്കുന്നുണ്ടല്ലോ,
ഇനി രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ ജീവൻ പിടയുന്നത് കാണാം
എന്ന് ഭയപ്പെടുത്തി. കൊലക്കളം തയ്യാറാക്കിയപ്പോൾ ഇപ്പോൾ കൊല്ലണ്ട എന്ന് രാജാവ് തടസ്സപ്പെടുത്തി കൽപ്പന പുറപ്പെടുവിച്ചതിനാൽ വീണ്ടും കേന്ദ്രീയ ജയിലിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ക്രിസ്ത്യാനികൾ നിമിത്തം ഭരണത്തിൽ ആപത്ത് സംഭവിക്കും എന്ന് രാജാവിന് അറിവ് ചെയ്യപ്പെട്ടതുമൂലം രാജാവ് കാടൻകരയിലുള്ള ജനങ്ങളൊഴികെ മറ്റെല്ലാവരോടും ക്രൈസ്തവ മതത്തെ പ്രചരിപ്പിക്കുവാൻ പാടില്ല എന്ന കൽപ്പന നൽകി. അതുകാരണം ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി. കൊന്തകളും കാശുരൂപങ്ങളും അവഹേളിപ്പിക്കപ്പെട്ടു. ക്രിസ്ത്യാനികളും മറ്റു പല പാവപ്പെട്ട ജനങ്ങളും എല്ലാം ക്ഷമയോടെ സഹിച്ചു പോന്നു. എന്നാൽ ചിലർ അക്രമം താങ്ങുവാൻ കഴിയാതെ ഹിന്ദുക്കളായി മതം മാറി. ക്രിസ്ത്യാനികൾക്ക് അധികം നികുതി ചുമത്തി. ആ തുക അടയ്ക്കുവാൻ ദേവസഹായം അനുവദിക്കുന്നില്ല എന്ന് അവരുടെ മേൽ പഴി ചുമത്തി. ഈശോയുടെ പ്രിയപ്പെട്ട ജനങ്ങളിന്മേൽ അഹങ്കാരം കൊണ്ട് സാത്താൻ ചെയ്യുന്ന തന്ത്രത്തെ ഓർത്ത് തന്റെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദേവസഹായം. ജയിലിൽ പെട്ടെന്ന് മുടങ്കാലിട്ട് രണ്ടു കൈകളും കൂപ്പി ദൈവത്തെ സ്തുതിച്ചു. ഒന്നും അറിയാത്ത പാവം മക്കളെ അങ്ങയുടെ നാമത്തിൽ പീഡിപ്പിക്കുന്നവരെ അങ്ങ് തന്നെ ആശീർവദിക്കും എന്ന് ദൈവത്തോട് സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിച്ചു. പല സമുദായ മൂപ്പന്മാരും മിത്രങ്ങളും ജയിലിൽ ദേവസഹായത്തെ കാണാൻ വന്നിരുന്നു. അവരെ സ്നേഹം നിറഞ്ഞ പിതാവിനെ പറ്റി ശരിയായ വിധത്തിൽ അവർക്ക് വിവരിച്ചു കൊടുത്തു. ഇതുകാരണം ഉയർന്ന ജാതിയിലുള്ള പലരും ക്രൈസ്തവ മതത്തിൽ ചേർന്നു. എങ്കിലും രാജാവിന്റെ കൽപ്പന കേട്ട് പലരും ക്രൈസ്തവ മതം ഉപേക്ഷിച്ചു. ഈ പ്രവർത്തനങ്ങൾ മൂലം താൻ ഉദ്ദേശിച്ച അടയാളങ്ങൾ കാണാത്തതിനാൽ മാർത്താണ്ഡവർമ്മ രാജാവ് വീണ്ടും കോപം പൂണ്ടു. കാറ്റിലും കടലിനും വേലിയില്ലയോ? എരിമലയിൽ കുളിർ കൊണ്ട് പനിമലയിൽ തീസ്പുരിക്കുന്ന പ്രബോധനങ്ങൾ പറഞ്ഞു വരുത്തുന്നു എന്ന് വിലപിച്ചു. മണവാട്ടികൾ അണിഞ്ഞിരുന്ന കുരിശടയാളത്തിലുള്ള താലി പിടിച്ചു വാങ്ങി. ദേവാലയങ്ങൾ ഇടിച്ച് നിലംപതിപ്പിച്ചു. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ രാജാവിന്റെ മനസ്സിൽ നല്ലവനായ ഒരാളെ കൊല്ലുന്നത് ധർമ്മത്തിന് യോജ്യമല്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി. എങ്കിലും നമ്പൂതിരികൾക്കും ബ്രാഹ്മണർക്കും മര്യാദ കൊടുക്കുന്നത് ക്ഷത്രിയ രാജാക്കന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള പഴക്കമാണ്. അതിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പാടുണ്ടോ എന്നു കരുതി അതിനെ പ്രോത്സാഹിപ്പിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം സാംസ്കാരിക വളർച്ചയുടെയും സ്വാതന്ത്ര്യമോഹത്തിന്റെയും കാലമായിരുന്നു. 1750 ജനുവരി മാസം 3-ാം തീയതിയാണ് തിരുവിതാംകൂർ രാജ്യത്തെ പത്മനാഭ സ്വാമിക്ക് രാജാവ് കാഴ്ചയായി സമർപ്പിച്ചത്. ഈ തിരുനാളിൽ കാര്യകാരക്കാരന്മാരുടെ തീരുമാനത്തിനു വേണ്ടി ദേവസഹായത്തെ പത്മനാഭപുരത്തിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നു. ഇതിനെ ചായത്തിൽ കളർമങ്ങുകയില്ല, സത്യവതിയായ അമ്മയുടെ മകൻ മൂലം സാത്താൻ ദൂരെ ഓടും വിധം ദൈവപുത്രൻ ഉപവാസം ചെയ്തു. ഡിസംബർ മാസത്തിൽ ദൈവസുതനെ പ്രഴിചുമത്തി വലിയ എരുമയുടെ മേലിരുത്തി കൊല്ലുവാൻ കൊണ്ടുപോയി എന്ന് പുലവർ മനസ്സുരുകി പാടിയിരുന്നു. മേൽപ്പറഞ്ഞവയെല്ലാം രാജാവിന്റെ പദ്ധതിയല്ല, അത് മറിച്ച് ആര്യന്മാരായ പൂജാരികളുടെ അർത്ഥമില്ലാത്ത പിടിവാദങ്ങളാണ്. ദേവസഹായത്തെ എരുമയുടെ പുറത്തുവച്ച് മാലയിട്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുചെല്ലുവാൻ രാജാവ് ഉത്തരവിട്ടു. ദേവസഹായത്തെ അപമാനിക്കാനും ക്രിസ്ത്യാനികളെ ഒരു പാഠം പഠിപ്പിക്കുവാനുമാണ് ഇങ്ങനെയെല്ലാം ചെയ്തത്. വീണ്ടും പല കാര്യക്കാരുടെ അടുത്തും ദേവസഹായത്തെ കൂട്ടിക്കൊണ്ടുപോയി. കൽക്കുളം താലൂക്ക് അധികാരികളായ കാര്യക്കാരന്മാർ കൽക്കുളം ജില്ലയിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഒരു മാസം എരുമ പ്രദക്ഷിണം തുടങ്ങുവാൻ ഉത്തരവിട്ടു. അതിനുശേഷവും അവരുടെ മനസ്സ് ശാന്തമായില്ല. ദിവസവും ഉള്ളം കാലിൽ 30 അടികൾ വീതം കൊടുക്കണമെന്ന് ദേഷ്യത്തോടെ രാജാവ് കൽപ്പന നൽകി. പിന്നീട് അഗസ്തീശ്വരം കാര്യക്കാരന്മാർ ദേവസഹായത്തെ പറമ്പിൽ കെട്ടിവെച്ച് കാരമുൾക്കൊണ്ട് ശരീരം മുറിവേൽക്കും വിധം അടിച്ചു. ആ മുറിവുകളിൽ മുളകുപൊടി തേച്ചുവിട്ടു. ഇവൻ തീരാത്ത തലവേദനയായി മാറിയല്ലോ എന്ന് സേവകന്മാർ ശപിക്കും വിധം ശിക്ഷ വിധിച്ചു. തോവാള കാര്യക്കാരന്മാരുടെ അടുത്ത് ദേവസഹായത്തെ കൊണ്ടുചെന്നു. അവിടെ അദ്ദേഹത്തിന്റെ മേൽ മതയധികാരികളും പൂജാരികളും പലവിധ കുറ്റങ്ങളും ചുമത്തി. പീലാത്തോസിന്റെ അരമനയിൽ ഈശോയെ കൊല്ലുവാൻ ചില യഹൂദ പുരോഹിതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് ദേവസഹായം ആ നിമിഷത്തിൽ ഓർത്തു. ഇത്രയും മാത്രമല്ല, ദേവസഹായത്തിന് പിന്നെയും എത്രയോ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. ഈ മനുഷ്യകുലത്തിൽ യാതൊരു മഹാനും സഹിക്കുവാൻ കഴിയാത്തതിനും അപ്പുറം വേദനകൾ ദേവസഹായം